ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് വീണ്ടും ദൈവാസന്നിധിയിൽ അടുത്ത് വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ്റെ കൊണ്ടും ലഭ്യമായിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം കരയറ്റാം. ദൈവവചനം നമ്മെ ജീവിപ്പിക്കുകയും നമ്മെ ശക്തീകരിക്കുകയും ചെയ്യുന്ന വചനമാണ്. സഭയുടെ ചരിത്രത്തിൽ ആരാധനയ്ക്കും അതുപോലെ തന്നെ ആരാധനാ വർഷത്തിനുമൊക്കെയുള്ളതായ പ്രാധാന്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന വസ്തുത തന്നെയാണ്. സഭയുടെ ആരാധനാ വർഷം അവസാനിക്കുന്നത് കുടുംബ ശുദ്ധീകരണ ഞായറോടുകൂടെയാണ്. ദൈവകൃപയാൽ കഴിഞ്ഞ ഞായറാഴ്ച ഫാമിലി സൺഡേ ആയി കൊണ്ടാടുവാൻ നമുക്ക് സാധ്യമായി. നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ അടുത്തു വന്ന് കുടുംബമായി നമ്മെ തന്നെ ശുദ്ധീകരിച്ചതായിട്ടുള്ള ദിനം. നവംബർ മാസം ഒന്നാം ഞായർ എന്ന് പറയുന്നത് സഭാ ആരാധനാ വർഷത്തിൻ്റെ ആരംഭ ഞായറാണ്. ബിഗിനിങ് ഓഫ് ദി ലിറ്റർജിക്കൽ ഇയർ. അറിയിപ്പ് കാലത്തിൻ്റെ ആരംഭം. സദ്വർത്തമാനത്തിൻ്റെ അറിയിപ്പിന് വേണ്ടി ഒരുങ്ങുന്നതായ ഒരുക്കത്തിൻ്റെ കാലം. നവംബർ മാസം ഒന്നാം ഞായർ എല്ലാ വർഷവും ആരാധനാ വർഷത്തിൻ്റെ ആദ്യ ദിനമാകുമ്പോൾ സുറിയാനി പാരമ്പര്യത്തിൽ നമ്മൾ ഓർക്കുന്ന പേരാണ് കൂദോസ് ഈത്തോ എന്നുള്ളതായ പേര്. Sanctification of the church. എന്തുകൊണ്ടാണ് അത്തരത്തിൽ സഭയായി എല്ലാ വർഷവും ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രത്യേകിച്ച് ഈസ്റ്റേൺ ട്രഡീഷനിലുള്ളതായ എല്ലാ സഭകളും ഈ ഒരു ലിറ്റർജിക്കൽ ഇയർ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഭാഗമായി നിലനിൽക്കുവാനും ഈ ഒരു ഡിസിപ്ലിനോടുകൂടെ നമ്മുടെ ദൈവവചന ധ്യാനത്തെയും നമ്മുടെ ആത്മീയ ജീവിതത്തെയും ഒന്ന് ക്രമീകരിക്കുവാനും ഇടയാകുന്നത് വലിയ അനുഗ്രഹകരമാണ്. So when we celebrate this festival of Kudos Ito, we have to remember this church is founded by Jesus Christ, our Lord. Christ is the foundation. ഇന്ന് പാടുവാൻ പറ്റുന്ന മനോഹരമായ പാട്ട് ഏതായിരിക്കും? ഏതായിരിക്കും? കൊയറുകാരല്ല, ബാക്കിയുള്ളവർ പറയട്ടെ. ദ ചർച്ച് ഈസ് വൺ ഫൗണ്ടേഷൻ.
സഭകേകാടി സ്ഥാനം തൻ കാന്തനാം ക്രിസ്തു വെള്ളം വാചനം മൂലം അവൾ പുതു സൃഷ്ടി അവളെ വേൾക്കാൻ വാനം വെടിഞ്ഞു താൻ തേടി തൻ രക്തം ചോരിഞ്ഞതാൽ ജീവനവൾ നേ
ഏതാണ് ഈ അവൾ? ഏതാണ്? സഭ. ക്രിസ്തുവിലൂടെ ലഭിക്കുന്നതായിട്ടുള്ള പുതിയ അനുഭവം. ഇന്ന് ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം, ഇത് നമ്മൾ സ്ലീഹാഭാഗമായി വായിച്ചു കേട്ട ഭാഗമാണ്. ഫസ്റ്റ് കൊരിന്ത്യൻസ് chapter 3 verse 10 to 15. ഫസ്റ്റ് കൊരിന്ത്യൻസ് chapter 3 verses 10 to 15. According to the grace of God given to me, like a skilled master builder, I laid a foundation, and someone else is building on it. Each builder must choose with care how to build on it. For no one can lay any foundation other than the one that has been laid. That foundation is Jesus Christ. Now, if anyone builds on the foundation with gold, silver, precious stones, wood, hay, straw, the work of each builder will become visible, for the day will disclose it, because it will be revealed with fire, and the fire will test what sort of work each has done. If what has been built on the foundation survives, the builder will receive a reward. If the work is burned, the builder will suffer loss. The builder will be saved, but only as through fire. ഇവിടെ പൗലോസ് അപ്പോസ്തോലൻ കൊരിന്തി സഭയ്ക്ക് എഴുതുന്നതായിട്ടുള്ള ഈ ലേഖനത്തിലൂടെ 3rd chapter, അതിൻ്റെ ഹെഡിങ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓൺ ഡിവിഷൻസ് ഇൻ ദ കൊരിന്തിയൻ ചേർച്ച് എന്നുള്ളതാണ്. അതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് അപ്പസ്തോലൻ ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നു എപ്രകാരമാണ് ഈ സഭയ്ക്ക് അടിസ്ഥാനമിട്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മാത്രമല്ല, എങ്ങനെയാണ് ഈ സഭ വളരേണ്ടുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ഭാഗത്തെ തുടർന്നുള്ളതായ ഭാഗത്തേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നുള്ളതും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സഭയ്ക്ക് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് എന്ന്. സാങ്ക്ടിഫിക്കേഷൻ ഓഫ് ദ ചേർച്ച് എന്നുള്ളതായ തീമുമായി ബന്ധപ്പെട്ട് നാം ഇന്ന് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ, ഒരു ഫൗണ്ടേഷൻ ഇല്ലാതെ ഒരു സഭ നിർമ്മിക്കുവാനായിട്ട് സാധ്യമല്ല. എന്താണ് സഭ? ചേർച്ച്. വാട്ട് ഈസ് ചേർച്ച്? എന്താണ് സഭ? വിശ്വാസികളുടെ സമൂഹമാണ് സഭ എന്ന് പറയുന്നത്. വിശ്വാസികളുടെ കൂട്ടത്തെ എങ്ങനെയാണ് വളർത്തുവാനായിട്ട് സാധ്യമായിത്തീരുന്നത്? ഒന്നാമതായി ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 10th verse, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനം ഇട്ടിരിക്കുന്നു, മറ്റൊരുത്തൻ മീതെ പണിയുന്നു. ഫൗണ്ടേഷൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവകൃപയാലുള്ള അടിസ്ഥാനം. അവിടെ അപ്പോസ്തലൻ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പി എന്നുള്ളതാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുമ്പോൾ, നമ്മളുടെ ആരാധനാ പുസ്തകത്തിൽ, നമ്മുടെ ഈ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ലിറ്റേർജിയിൽ ആ ഭാഗം ഇല്ല. മലയാളത്തിൽ നമ്മൾ, മലയാളം തക്സായിൽ നമ്മൾ ഇന്നും വായിച്ച് കേട്ടതായ പ്രാർത്ഥനയാണ്
പ്രാർത്ഥിച്ചതായിട്ടുള്ള പ്രാർത്ഥനയാണ്. നമ്മുടെ പഴയ ഇംഗ്ലീഷ് ലിറ്റർജിയിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദ ബ്ലെസ്ഡ് അപ്പോസ്റ്റിൽ പോൾ സെയ്സ് അതല്ലേ, സോറി അതല്ല, അത് കഴിഞ്ഞിട്ടുള്ള വരുന്നതായിട്ടുള്ള പ്രെയറിൽ, അക്സെപ്റ്റ് ലോർഡ് ദീസ് അവർ പ്രേയേഴ്സ് ആൻഡ് പെറ്റീഷൻസ്, മേക്ക് ടു ഒബ്സർവ് ഇൻ പ്യൂരിറ്റി ആൻഡ് ഗുഡ്നെസ് ഓഫ് ഹാർട്ട് യുവർ പേഴ്സൻസ് ആൻഡ് ദോസ് ഓഫ് യുവർ ഹോളി അപ്പോസ്റ്റിൽസ് ആൻഡ് ഓഫ് യുവർ അപ്പോസ്റ്റിൽ പോൾ ആർക്കിടെക്ട് ആൻഡ് ബിൽഡർ ഓഫ് യുവർ ചർച്ച്. സ്ലീഹാഭാഗം വായിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. പൗലോസ് അപ്പോസ്തലൻ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് അവിടെ ഓർമ്മപ്പെടുത്തുന്നു. ദി ആർക്കിടെക്ട് ആൻഡ് ബിൽഡർ ഓഫ് ദ ചർച്ച്. അപ്പോസ്തലൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു, ഐ ഹാവ് പുട്ട് ദിസ് ഫൗണ്ടേഷൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. എങ്ങനെയാണ്? ദൈവകൃപയ്ക്ക് ഒത്തവണ്ണമാണ് എന്ന് പറയുന്നു. റോമർ കെഴുതിയ ലേഖനം 1-ാം അധ്യായം 5-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, റോമൻസ് ചാപ്റ്റർ 1:5-7, ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുകയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ ഞങ്ങൾ അവൻ്റെ നാമത്തിനായി സകലജാതികളുടെയും ഇടയിൽ വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് കൃപയും അപ്പോസ്തോലത്വവും പ്രാപിച്ചത്. അവരിൽ യേശു ക്രിസ്തുവിനായി വിളിക്കപ്പെട്ട നിങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അവിടെ അപ്പോസ്തോലൻ പറയുന്നതായിട്ടുള്ള രണ്ട് പദങ്ങളുണ്ട്, സൺ ഓഫ് ഡേവിഡ് ആൻഡ് സൺ ഓഫ് ഗോഡ്. ഇറ്റ് ഹാസ് ബീൻ ഡിക്ലേർഡ് എന്നാണ് അവിടെ പറയുന്നത്. ജഡം സംബന്ധിച്ച് ആരാണ്? ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതി, ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിൻ്റെ പുത്രൻ. ഈ ക്രിസ്തുവാണ് അടിസ്ഥാനം, നിർണയിക്കപ്പെട്ടിരിക്കുന്ന അടിസ്ഥാനമാണ്. അതിനെന്തില്ല? അതിനൊരു മാറ്റം ഇല്ല, മാറ്റമുണ്ടാകരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോസ്തലൻ തന്നെ 12-ാം അധ്യായം റോമർ കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നു. റോമർ 12:3, ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകും വണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ലഭിച്ചിരിക്കുന്നതായ വിശ്വാസത്തിൻ്റെ അളവ് സംബന്ധിച്ച് സുബോധത്തോടുകൂടെ ഭാവിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഈ അടിസ്ഥാനം ദൈവകൃപയാലാണ് ആയിരിക്കുന്നത് എന്നുള്ളതിനെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിൽ പ്രിയമുള്ളവരെ, സഭയുടെ ശുദ്ധീകരണ ദിവസമായ ഇന്ന്, പ്രതിഷ്ഠാ ദിവസമായ ഇന്ന്, നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അപ്പോസ്തലൻ നമ്മളോട് പറയുന്നു, ദൈവകൃപയാലാണ് ഈ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. ദൈവകൃപയാലാണ് ഈ അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്. നമ്മളൊരു ഭവനം നിർമ്മിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ ആർക്കിടെക്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതിന് ശേഷം, ഒരു നാട്ടിലെ രീതിയിലാണ് ഞാൻ പറയുന്നത് കേട്ടോ, വാനമെടുത്ത് നമ്മൾ ആദ്യം എന്തിടും? നമ്മളൊരു കല്ല് ഇടും, വാനമെടുത്തൊരു കല്ലിടും. ആ കല്ലാണ് പണിയുടെ ആരംഭം എന്ന് നമ്മൾ പറയുന്നു. കല്ലടിയിൽ ഭവനത്തിൻ്റെ കല്ലടിയിൽ കർമ്മം, അങ്ങനെയുള്ളതായ സ്ഥാപനങ്ങളുടെയൊക്കെ കല്ലടിയിൽ കർമ്മങ്ങളിൽ നാം പങ്കെടുക്കുന്നുണ്ട്. എന്താണ് അതിലൂടെ അർത്ഥമാക്കുന്നത്? അതിലൂടെ അർത്ഥമാക്കുന്നത് ഈ അടിസ്ഥാനം ഉറപ്പുള്ള അടിസ്ഥാനം ആയിരിക്കണം. ഈ അടിസ്ഥാനത്തിന് എന്തുണ്ടാകണം? ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകണം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇത് പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇത് നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടുന്നതാണ്. ഇത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. ഈ അടിസ്ഥാനം ഇടുവാനായിട്ടുള്ളതായ ദൗത്യം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യമാണ്. എന്നാൽ അത് നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ ജീവിതത്തിലോട് ചേർത്ത് നിർത്തുവാൻ കൂടെ സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ ഒരടിസ്ഥാനം ഇടുവാൻ, ആ അടിസ്ഥാനത്തെ ഉറപ്പിക്കുവാൻ എനിക്ക് മാത്രമേ സാധ്യമായിത്തീരുകയുള്ളൂ. രണ്ടാമത്, അതുകൊണ്ട് ആ ഭാഗം വായിക്കുമ്പോൾ നമ്മളോട് അപ്പോസ്തലൻ പറയുന്നു, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മാറ്റുന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. 11-ാമത്തെ വാക്യം, 1 കൊരിന്ത്യൻസ് 3:11, യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മാറ്റുന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ദ ഫൗണ്ടേഷൻ ഈസ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് പറയുന്നത്. ഐ ആം കോൾഡ് ടു പുട്ട് ദ ഫൗണ്ടേഷൻ ദാറ്റ് ഈസ് ജീസസ്. ആത്മീയ അനുഭവത്തിൽ ഒരൊറ്റ ഫൗണ്ടേഷൻ മാത്രമേ ഉള്ളൂ. ആത്മീകമായിട്ടുള്ള അനുഭവത്തിൽ, ഇൻ എ സ്പിരിച്വൽ ബിൽഡിംഗ് ദേർ ഈസ് ഓൺലി വൺ ഫൗണ്ടേഷൻ, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലും അപ്പോസ്തല പ്രവർത്തികൾ, മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിലും അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിലും എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലും നമ്മൾ ഒരു വാക്ക് കാണുന്നുണ്ട്, ക്രിസ്തു എന്ന മൂല കല്ല്, ദ കോർണർ സ്റ്റോൺ. ക്രിസ്തു എന്ന മൂലക്കല്ല്, അടിസ്ഥാനത്തിൻ്റെ അടിസ്ഥാനം രൂപപ്പെടുന്നത് പല കല്ലുകൾ ചേർന്നാണ്. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കല്ലെന്ന് പറയുന്നത് ഏതാണ്? മൂലക്കല്ലാണ്. ഇവിടെ ക്രിസ്തു എന്നതായിട്ടുള്ള മൂലക്കല്ല്, ഹാവിംഗ് ബീൻ ബിൽറ്റ് ഓൺ ദ ഫൗണ്ടേഷൻ ഓഫ് ദി അപ്പോസ്റ്റിൽസ് ആൻഡ് ദ പ്രോഫറ്റ്സ്, ക്രൈസ്റ്റ് ജീസസ് ഹിംസെൽഫ് ബീയിങ് ദ കോർണർ സ്റ്റോൺ എന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് അപ്പോസ്തോലൻ പറയുന്നു, ഞാനിത് ഈ സഭയ്ക്ക് അടിസ്ഥാനം ഇടുമ്പോൾ ഈ ക്രിസ്തുവല്ലാതെ മറ്റൊരടിസ്ഥാനം എനിക്ക് കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഈ ക്രിസ്തു എന്നതായിട്ടുള്ള അടിസ്ഥാനം നിങ്ങളിൽ ഞാൻ ഇടുകയാണ് ചെയ്യുന്നത്. അതെ, അവനാണ് ജീവിതത്തിൻ്റെ മൂലക്കല്ല് എന്ന് ഓർമ്മപ്പെടുത്തും. ഇന്ന് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടുന്നതായ അനുഭവം, ഈ ക്രിസ്തുവാകുന്ന മൂലക്കല്ലാണോ എൻ്റെ ജീവിതത്തിലുള്ളത് എന്നതാണ്. ക്രിസ്തുവാണ് മൂലക്കല്ല് എങ്കിൽ, ഇഫ് ക്രൈസ്റ്റ് ഈസ് ദ കോർണർ സ്റ്റോൺ, നമ്മുടെ എല്ലാ ചിന്തകളും നമ്മുടെ എല്ലാ പ്രവൃത്തികളും ഇതിന് ഉപകാരപ്രദം ആയിരിക്കണം, അതിന് തക്കവണ്ണം ഉള്ളതായിരിക്കണം. ഇന്നലെ വൈകിട്ടത്തെ പ്രാർത്ഥനയിൽ ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു ക്രിസ്ത്യാനി എന്നുള്ളതായ പേരിൽ നാം ജീവിക്കുമ്പോൾ ആരുടെ പേരിലാണ് നാം അറിയപ്പെടുന്നത്? ക്രിസ്തുവിൻ്റെ പേരിലാണ്. ആരുടെ നാമമാണ് ധരിച്ചിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ നാമമാണ് ധരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ നാമം ധരിക്കുവാൻ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തു എൻ്റെ ജീവിതത്തിൻ്റെ മൂലക്കല്ലായി തീരുക മാത്രമല്ല, ആ മൂലക്കല്ല് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും മാറ്റുവാൻ പറ്റാത്തതായ ഒന്നായി ക്രമീകരിക്കുവാൻ കൂടെ എനിക്ക് സാധ്യമായി തീരണം. നമ്മളുടെ കുടുംബ പ്രാർത്ഥനയും നമ്മളുടെ പേഴ്സണൽ പ്രെയറും നമ്മളുടെ ഫാമിലി പ്രെയറും നമ്മളുടെ വേദ വായന അനുഭവങ്ങളും സൺഡേ സ്കൂൾ തുടങ്ങിയതായിട്ടുള്ള സ്ഥാപനങ്ങളിലൂടെ ലഭിക്കുന്നതായിട്ടുള്ള അഭ്യസനങ്ങളും എല്ലാം ഈ ഇതിനെ ഉറപ്പിക്കുന്നത് ആയി തീരണം. എന്തിനെ ഉറപ്പിക്കുന്നതായി തീരണം? കർത്താവായ യേശു ക്രിസ്തു എന്നതായിട്ടുള്ള മൂലക്കല്ലിനെ എൻ്റെ ജീവിതത്തിൽ ഉറപ്പിക്കുന്നതായിട്ട് തീരണം. അതുകൊണ്ട് തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ് എന്ന് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ക്രൈസ്റ്റ് ഈസ് ലിവിങ് ഇൻ യു. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. എന്നിൽ വസിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണോ അശുദ്ധാത്മാവാണോ എന്നുള്ളത് നാം നമ്മളോട് തന്നെ ചോദിക്കണം എന്നാണ് ആ ഭാഗം ഓർമ്മപ്പെടുത്തുന്നത്. ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. എന്നോട് കൂടെ വസിക്കുന്നതായിട്ടുള്ള ക്രിസ്തുവിനെ അറിയുവാൻ, ആ ക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമെല്ലാമായി കാണുവാൻ നമുക്ക് സാധിക്കണം എന്ന് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അവിടെ ആ ഭാഗം വായിക്കുമ്പോൾ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. അതായത് 12-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ഈ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്നതായിട്ടുള്ള പ്രവൃത്തി വെളിപ്പെടുന്ന അനുഭവം, ദ വർക്ക് ഓൺ ദ ഫൗണ്ടേഷൻ വിൽ ബി വിസിബിൾ. അതിനെ ഗോൾഡായാലും സിൽവർ ആയാലും പ്രഷ്യസ് സ്റ്റോൺ ആയാലും വുഡ് ആയാലും ഹേ ആയാലും സ്ട്രോ ആയാലും എന്ത് തന്നെ ആയിരുന്നാലും അത് കാണത്തക്ക വിധത്തിൽ ഉള്ളതാണ്. ഇതെല്ലാം അവിടെ ചില ഉദാഹരണങ്ങൾ ആയിട്ട് അവിടെ പറയുന്നു എന്ന് മാത്രം. എന്നാൽ ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ ഞാനും നിങ്ങളും പണിയപ്പെടുന്നത് ഇൻ എ സ്പിരിച്വൽ ബിൽഡിംഗ് ദർ ഈസ് നോ സ്പേസ് ഫോർ ഗോൾഡ് സിൽവർ ഹേ സ്ട്രോ ഓർ പ്രഷ്യസ് സ്റ്റോൺ. ആത്മീയ ഗൃഹം പണിയപ്പെടേണ്ടുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവിൽ ആണ് എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് ക്രിസ്തു എന്ന തലയോളം വളരുക. എങ്ങനെ വളരണം? വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരണം. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിച്ച് വളരണം. ഇവിടെ ഈ ഭാഗം ഓർമ്മപ്പെടുത്തുമ്പോൾ, ഈ ഭാഗം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ഈ അടിസ്ഥാനത്തിന്മേൽ എന്ത് തന്നെ, അവിടെ കുറച്ച് മെറ്റീരിയൽസിൻ്റെ പേര് പറഞ്ഞിട്ട് പറയുന്നു, അതെല്ലാം വെച്ച് പണിഞ്ഞാലും ഇതെല്ലാം വെളിപ്പെട്ടു വരും. എന്നാൽ ഇത് ശോധന ചെയ്യുന്നത് എന്തിലൂടെ ആയിരിക്കും? തീയിലൂടെ ശോധന ചെയ്യും. തീയിലൂടെ ശോധന ചെയ്യുമ്പോൾ അത് നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമാകുന്നു എങ്കിൽ മാത്രമേ അത് അനുഗ്രഹകരമായി തീരുകയുള്ളൂ എന്ന് അവിടെ പറയുന്നു. എന്നാൽ അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവെങ്കിൽ, there is a day coming that will show our actions in the true light without covering. നമ്മൾ എത്ര തന്നെ നമ്മുടെ ജീവിതത്തെ മൂടി നിർത്തുവാനായിട്ട് ശ്രമിച്ചാലും ഇതെല്ലാം വെളിപ്പെട്ടു വരുന്നതായിട്ടുള്ള ഒരു ദിവസം ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തും. ഈ ദിവസത്തിൽ ഇന്നലത്തെ പ്രാർത്ഥനയിൽ തന്നെയാണ് ഞാൻ ആ ഭാഗം ഓർമ്മപ്പെടുത്തിയത്. കണക്ക് ബോധിപ്പിക്കേണ്ടുന്നതായിട്ടുള്ള ദിവസം. കണക്ക് ബോധിപ്പിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എഴുതി കൂട്ടിയ കണക്കുകൾ കർത്താവിൻ്റെ കൈ കൊടുക്കുക എന്നുള്ളതാണോ? ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ഇത്ര രൂപ വരുമാനം ഉണ്ടായിരുന്നു, ഇത്ര രൂപ ചിലവുണ്ടായിരുന്നു, ബാക്കി നീക്ക് ബാക്കി ഇത്ര ഉണ്ട്, അതാണോ? അതിനെക്കുറിച്ചല്ല പറയുന്നത്. പിന്നെ എന്താണ്? നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്ത് നേടുവാനായിട്ട് സാധ്യമായി? വെയർ ആർ യു, ഹൂ ആർ യു എന്നുള്ളതാണ്. നീ ആരാണ്? അതാണ് ഞാൻ മുമ്പേ ഓർമ്മപ്പെടുത്തിയത്. ഞാൻ പറയുന്നു, നീ ആരാണ് എന്നുള്ളത് ചോദ്യത്തിന് ഉത്തരമാണ് നാം പറയുന്നത്. ഐ എം എ ക്രിസ്ത്യൻ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അവിടെ എൻ്റെ പേരിനേക്കാൾ പ്രാമുഖ്യം ആരുടെ പേരിനാണ്? ക്രിസ്തുവിൻ്റെ പേരിനാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ എന്നെ വെളിപ്പെടുത്തുന്നതായ, എന്നെ റിവീൽ ചെയ്യുന്നതായ, എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് എൻ്റെ ജീവിതവും എന്നെ തന്നെ പ്രസൻ്റ് ചെയ്യുന്നതായിട്ടുള്ള അനുഭവവും തമ്മിലുള്ളതായ വാല്യൂ എന്താണ് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇവിടെ അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ബിൽഡിംഗ് മെറ്റീരിയൽസ് പലതായിരിക്കാം, ബിൽഡ് ചെയ്യുന്നവർ പല ആയിരിക്കാം. നമ്മൾ അതിൻ്റെ മുമ്പിലത്തെ ഭാഗത്ത് വായിക്കുന്നുണ്ട്, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പല്ലോസിൻ്റെ പക്ഷക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തമ്മിൽ വാദിക്കുന്നു, ഈർഷയും പിണക്കവും ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിട്ട് അവിടെ പറയുന്നു, ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതും ഇല്ല. നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. കർത്താവിൽ പ്രിയമുള്ളവരെ, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുകയാണ് വേണ്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വം? ഈ സഭയുടെ ആരാധനാ വർഷത്തിൻ്റെ ആരംഭ ദിവസത്തിൽ നമ്മളുടെ സഭയുടെ ഈ പ്രതിഷ്ഠാദിനത്തിൽ നമുക്ക് പറയുവാനായിട്ടുള്ളത്, നമുക്ക് സാക്ഷിക്കുവാനായിട്ടുള്ളത്, ഈ സഭയുടെ അടിസ്ഥാനം ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന പാറമേൽ ഞാൻ പണിയപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ കാണുന്നു, മണലിന്മേൽ വീട് പണിതതായിട്ടുള്ള മനുഷ്യനെ കുറിച്ച് കാണുന്നു, പാറമേൽ വീട് പണിതതായിട്ടുള്ള മനുഷ്യനെ കുറിച്ച് കാണുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല. മറ്റേ വീടിനെ കുറിച്ച് എന്താണ് പറയുന്നത്? വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, ആ വീടിന്മേൽ അലച്ചു, മണലിന്മേൽ അടിസ്ഥാനമിട്ടതിനാൽ അത് വീണുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ അടിസ്ഥാനം കർത്താവായ യേശു ക്രിസ്തു വാങ്ങുന്ന മൂലക്കല്ലിന്മേൽ ആയിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുമാത്രമല്ല, ഞാൻ ശോധന ചെയ്യപ്പെടുന്നതായിട്ടുള്ള ദിവസത്തിൽ, മറവില്ലാതെ എൻ്റെ ജീവിതം വെളിപ്പെട്ടു വരുന്നതായിട്ടുള്ള ദിവസത്തിൽ ഈ ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും അവസാനമായി 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ദ റിവാർഡ് ഫോർ ദ സസ്റ്റൈനബിൾ വർക്ക്, നിലനിൽക്കുന്നതായിട്ടുള്ള പ്രവൃത്തിക്കുള്ള പ്രതിഫലം. എന്താണ് നിലനിൽക്കുന്ന പ്രവൃത്തി? നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലം ലഭ്യമാകേണ്ടുന്നതായിട്ടുള്ള, നിലനിൽക്കേണ്ടുന്നതായിട്ടുള്ള പ്രവൃത്തി എന്താണ്? എൻ്റെ ജീവിതം തന്നെയാണ്, എൻ്റെ ജീവിതം തന്നെയാണ്. ജീവിതത്തിൽ ഉണ്ടാകപ്പെടുന്നതായിട്ടുള്ള മാറ്റങ്ങളാണ്. ചില മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. ചരിത്രം പരിശോധിക്കുമ്പോൾ ചില ദിവസങ്ങൾ കൊണ്ടാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ആ മാറ്റത്തിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രസ്താവ്യമായിട്ടുള്ളത്. ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് നശിച്ചു പോകുന്നതായിട്ടുള്ള ഒരു ശരീരവുമായിട്ടാണ്. ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നത് നശിച്ചു പോകുന്നതായി ഒരു ശരീരവുമായിട്ടാണ്. ഇന്ന് ഈ ശരീരത്തിൽ നിന്ന് ദൈവം എൻ്റെ ജീവനെ എടുക്കുമ്പോൾ, എൻ്റെ ശരീരം മണ്ണോട് ചേരുമ്പോൾ, ഈ ശരീരമില്ലാതെയായി തീരുമ്പോൾ, ഞാനെന്നുള്ളതായിട്ടുള്ള വ്യക്തി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നു എങ്കിൽ, ഈ ദൈവത്തിൽ ആശ്രയിച്ച് എൻ്റെ ജീവിതത്തിന് ലഭിക്കുന്നതായിട്ടുള്ള ആത്മീക പ്രചോദനവും എൻ്റെ ജീവിതത്തെ പണിയപ്പെടുന്നതായിട്ടുള്ള ആത്മീക അനുഭവങ്ങളും അത് നിലനിൽക്കുക തന്നെ ചെയ്യും. അത് സാക്ഷ്യത്തിനായി നിലനിൽക്കുന്നതായിട്ടുള്ള അനുഭവമാണ്, സാക്ഷ്യത്തോടുകൂടെ നിലനിൽക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് ഈ ലോകത്തിൽ ക്രിസ്തുവാകുന്ന പാറമേൽ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നതായ, അടിസ്ഥാനമിട്ടിരിക്കുന്നതായിട്ടുള്ള ഈ സഭയുടെ ഭാഗമായി ഞാനും നിങ്ങളും നിലനിൽക്കുമ്പോൾ, ഈ സഭ പണിയപ്പെടേണ്ടുന്നത് ഈ ക്രിസ്തുവിലൂടെ മാത്രമാണ്. ഈ ക്രിസ്തുവിൽ പണിയപ്പെടുന്നതായിട്ടുള്ള ഈ സഭയിലെ അംഗങ്ങളായിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരിലോടും നമ്മിൽ ഓരോരുത്തരിലോടും കൂടെയാണ്. നമ്മൾ കേട്ടിട്ടുള്ളതായ ഒരു പേരാണ് മാർട്ടിൻ ലൂഥർ. പല മാർട്ടിൻ ലൂഥറിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. 1521 സഭയിൽ നവീകരണ പ്രസ്ഥാനത്തിന് ആരംഭം കുറിച്ചതായിട്ടുള്ള 37 വയസ്സുകാരനായ മാർട്ടിൻ ലൂഥർ, അദ്ദേഹത്തിൻ്റെ 95 തീസിസ്, ആ പ്രസംഗം വളരെ പ്രസിദ്ധമായിട്ടുള്ള ആ പ്രസംഗം അദ്ദേഹം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഹിയർ ഐ സ്റ്റാൻഡ്. കഴിഞ്ഞ വർഷം മാർട്ടിൻ ലൂഥറിൻ്റെ റിഫർമേഷൻ്റെ 500th year ആയിട്ട് കൊണ്ടാടി. അപ്പോഴും ഈ ലോകം മാർട്ടിൻ ലൂഥറിനെ ഓർക്കുകയാണ്, മാർട്ടിൻ ലൂഥറിൻ്റെ വാക്കുകളെ ഓർക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ആ പ്രസംഗത്തിൻ്റെ സ്പീച്ചിൻ്റെ ഒന്നാമത്തെ വാക്ക് എപ്പോഴും അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്: ഹിയർ ഐ സ്റ്റാൻഡ്. ഈ സഭയുടെ പ്രതിഷ്ഠാദിനത്തിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കുവാനുള്ളതായ ചോദ്യം എന്ന് പറയുന്നത് വെയർ വി സ്റ്റാൻഡ് എന്നുള്ളതാണ്. നാം എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. എബ്രഹാം മൽപ്പാനും കൈതയിൽ ഗീവർഗീസ് മൽപ്പാനും ചേർന്ന് ഈ സഭയിൽ, മലങ്കര സഭയിൽ നവീകരണ പ്രസ്ഥാനത്തിന് ആരംഭം കൊടുത്തപ്പോൾ അവരും പറയുന്നു ഹിയർ വി സ്റ്റാൻഡ്. ഇന്ന് നമുക്ക് ഈ സഭയുടെ ഭാഗമായി നിലനിൽക്കുമ്പോൾ, ആത്മീകമായിട്ടുള്ള അനുഭവങ്ങളോടുകൂടെ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ: ഐ സ്റ്റാൻഡ് വിത്ത് ക്രൈസ്റ്റ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ നിൽക്കുന്നു, ക്രിസ്തുവാകുന്നു എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുവാൻ സാധിക്കുമോ? നമ്മെ വെല്ലുവിളിക്കുന്നതായിട്ടുള്ള ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിന് ചൈതന്യം നൽകുന്നതായിട്ടുള്ള വചനമായി തീരണം. സഭയുടെ ശില്പിയും പണിക്കാരനുമായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് പണിയപ്പെടുക. നാം എല്ലാവരും ഈ ക്രിസ്തുവിനോടുകൂടെയായി തീരണം. നാം എല്ലാവരും ഈ ക്രിസ്തുവിനോടുകൂടെ വസിക്കണം. നാം എല്ലാവരും ഈ ക്രിസ്തുവിൽ നിലനിൽക്കണം. ആ വലിയ അനുഭവം നമ്മിൽ വളർത്തിയെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. സാറാക്കുരുള്ള